പറഞ്ഞു മുസാഫിർ പൂരി വെച്ചിട്ടുണ്ട് സത്യം കേട്ടാ മതി എന്ന് പറഞ്ഞെങ്കിൽ എന്റെയും നിങ്ങളുടെയും നായകൻ അല്ലാഹുവിന്റെ പക്ഷം മുമ്പിലെത്തി നിന്നു അവന്റെ രാജസിംഹാസനത്തിന്റെ ചുവട്ടിലെത്തി എന്നിട്ട് പോലും അല്ല പറഞ്ഞില്ല മുഹമ്മദ് ഊരു ചെരുപ്പ് എന്ന് പറഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിനോട് ചെരുപ്പൂരി വെക്കാൻ പറഞ്ഞില്ല അതൊരു വല്ലാത്ത ചെരുപ്പാണത് ആ പ്രവാചകന്റെ കാലിൽ കിടന്നൊരു ചെരുപ്പായിരുന്നുവെങ്കിൽ ആ ചെരുപ്പ് ലോകത്തിന്റെ ചരിത്രത്തിന്റെ പാപകമായി മാറി ഊരാൻ പറഞ്ഞില്ല പ്രവാചകനോട് ചെരുപ്പ് അല്ലാഹു തൊട്ടടുത്തേക്ക് വിളിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദര രാത്രിയിൽ കണ്ണുനീരുമായിട്ട് വീട്ടിൽ കിടന്നിറങ്ങുമ്പോ എന്തിനാണ് വിളിച്ചതെന്നറിയുമോ സാന്ത്വനം കൊടുക്കാൻ ലക്ഷണങ്ങൾ മാറ്റാൻ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ നേറാതെ നമുക്ക് നൽകുന്ന സന്ദേശമെന്താ നമ്മുടെ കണ്ണ് നിറയുമ്പോ നമ്മുടെ മനസ്സ് തപിക്കുമ്പോ നമ്മുടെ കാല് പതറുമ്പോ നമ്മുടെ കിണ്ണുകൾ ചുതറുമ്പോ നമ്മുടെ മനസ്സ് വ്യതിപ്പകളാൽ വല്ലാതെ വ്യതകളും ശ്രദ്ധകളും ജീവിതത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുള്ള പറഞ്ഞതുപോലെ ഓ നബിയെ നോക്കിക്കണ്ട ഓ നബിയെ വിഷമിക്കണ്ട ഞാൻ കൂടെയും നബിയെ എന്ന് പറഞ്ഞതുപോലെ എത്രയെത്രയോ ദുഃഖങ്ങളാണ് നമുക്ക് എത്രയെത്രയോ പ്രശ്നങ്ങളാണ് നമുക്ക് ഇതാണ് മേറാജ് നൽകുന്ന സന്ദേശം ഒരു അനുരാഗത്തിന്റെ കൂട്ടുകെട്ടിന്റെ സന്ദേശം ഇതാണ് എത്രയോ ദുഃഖമാണ് നമുക്ക് എത്രയോ ദുഃഖമാണ് നമുക്ക് തിരുവനന്തപുരം ആർ സി സിയിലെ ഒരു മാതാവ് പിതാവ് കടന്നു വരുന്നു വലത് കൈയിലാണെങ്കിലോ മൂന്ന് വയസ്സുള്ള പൊന്നുമോളുണ്ട് കൊട്ടിക്കളിക്കുന്ന പൊന്നുമോളയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആർ സി സിയുടെ വട പതിവിക്കെട്ടുകളെ കടക്കുന്ന പിതാവ് മാതാവും വിവാൻ മൂന്നാമത്തെ വർഷം കിട്ടിയ പുണ്യമാണ് അവരുടെ കപലിൽ ഒരു മുഴ വന്നു അത്രേ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ ആർ സി സിയിലെ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞിന് മോണയിൽ ക്യാൻസർ ബാധിച്ചെന്ന് കേട്ടവരെ ബോധരഹിതയായി താഴെ വീണു ഒന്നുമറിയാതെ പിതാവ് പകച്ചു നിന്നു പൊന്നുമോള് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് എട്ടുമ്പോൾ ശുദ്ധിയാത്ത പൊന്നുമോ മയങ്ങിരീണ ഭാര്യയെയും കയ്യിൽ പിടിച്ച് താങ്ങിക്കൊണ്ട് ഒരു കയ്യിൽ ചിങ്ങി ചിണങ്ങി കരയുന്ന മോളയും പിടിച്ച് പിതാവ് ിറങ്ങി നേരെ ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല നേരെ പോയി ആശുപത്രിയുടെ റൂമിൽ വാതിലടച്ചു രാവിലെ നേഴ്സുമാർ ഒന്ന് തച്ചു നോക്കുമ്പോ സഹോദരങ്ങളെ വാതിൽ തുറക്കുന്നില്ല തള്ളി തുറക്കുമ്പോൾ കാണുന്നത് ബുദ്ധി കവർന്നു കിടക്കുന്ന മോഹമൃതദേഹങ്ങളാണ് വലതു ഭാഗത്ത് പിതാവ് ഇടതു ഭാഗത്ത് മാതാവ് നടുക്കാണെങ്കിലോ രണ്ടുപേരെയും തന്റെ തന്നെ കൈകൾ കൊണ്ട് വളപ്പെട്ടുകളിട്ട് കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊന്നുമോര് തൊട്ടടുത്ത് കീടനാശിനിയുടെ ഒടിഞ്ഞ കുപ്പി വലതു കൈയിലാണെങ്കിലോ പൊന്നുമോളുടെ തരികളയിട്ട വലതു കൈയിലൊരു വെള്ളക്കടലാശു മുറുകത്ത് വെക്കുന്നുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്കെന്തിന് ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന് അവരില്ലാതെ ഞങ്ങൾക്ക് ഈ ജീവിതം എന്തിന് അവര് പോകുന്നിടത്തേക്ക് ഞങ്ങൾ പോയിക്കൊള്ളട്ടെയോ അവരില്ലാത്ത ദുനിയാവിന് ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഏകമകൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ കീടനാശിനെ കുറിച്ച് ആത്മഹത്യ ചെയ്തവര് മനസ്സുമല്ലാതെ ചുറ്റുകൊള്ളുന്നവര് സഹോദരങ്ങളെ മനസ്സുമല്ലാതെ ദുഃഖമാകുകയാണ് എത്രയോ സഹോദരങ്ങളാണ് രാത്രിയിൽ കിടന്ന് തുറക്കുന്നൊരാളെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഉമ്മഹാനിയുടെ തന്റെ ഭാര്യ നഷ്ടപ്പെട്ട ആലംബവും അവലംബവും നഷ്ടപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും കടന്ന പ്രവാചകനെ അള്ള വിളിച്ചുകൊണ്ട് മഹറാജിന് കൊണ്ടുപോയതുപോലെ അവിടെ പോയി പറഞ്ഞ നബിയേ കുക്കിക്കണ്ട നബിയേ കുക്കിക്കണ്ട നബിയേ എന്ന് തന്റെ മനസ്സുകളെ കൊണ്ട് പറഞ്ഞ് പോലെ തട്ടി സാന്ത്വനിപ്പിച്ചതുപോലെ മോനെ നിന്റെ അള്ളാഹുജനക്കില്ലേ കാന്താഗതി പേര അന്വേഷത്തു കാണിച്ചു ില്ലയോ കാന്താകത്തിൽ നിന്റെ ഹൃദയം പതുരുന്നതെന്തിനാ നിന്റെ കാല് വറക്കുന്നതെന്തിനാ നീ ആത്മഹത്യ ചെയ്യുന്നതെന്തിനാ ഏറ്റവും ഒരു ആത്മഹത്യ ശരാശരിയുള്ള ദേശാഭൂഖണ്ഡത്തിലാണ് ഏഷ്യയിൽ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരളത്തിലാണ് കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് സഹോദരങ്ങളെ ആത്മഹത്യാനിരക്ക് കൂടിയവർ സമ്പത്തില്ല എന്നിട്ടല്ല വിദ്യാഭ്യാസമില്ല എന്നിട്ടല്ല അവൻ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മുട്ടുകിടക്കുകയാണ് റെയിൽവേ ട്രാക്കുകളിൽ തലച്ചുതരത്തെടുക്കുകയാണ് കമിതാവിന്റെ കൈപിടിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടുന്നവർ പലിശക്കെടുത്ത പണ്ട് കല്യാണത്തിന് പലിശക്കെടുത്തിട്ട് കൊടുക്കാറില്ല മകളുടെ താലുകെട്ട് നടക്കുമ്പോ അതേ സമയത്ത് വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പിതാവിന്റെ ലോകം അല്ലാഹു തേടുന്നു. എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നാളെ നിങ്ങൾ ജീലാനിയുടെ സമ്മേളനം നടത്താൻ പോവുകയാണ്. സഹോദരങ്ങളെ ഈ സദസ് പറയുന്നത് എന്താണ്? രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോ അല്ലാഹു റസൂലിന്റെ മേറാജ് നടന്നതുപോലെ അല്ലാന്റെ
അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ഖൈർ നൽകുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാഅള്ളാ പറയാം. പെട്ടെന്ന് ദുആ ചെയ്ത് ഇടി വെട്ടുന്നതിന് മുമ്പ് നിർത്തണം. ഏതായാലും വാഹു തടസ്സപ്പെട്ടാലും നല്ലൊരു മഴ പെയ്തു ചൂടില്ലാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി.
അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക, ഒരുപാട് സലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക. മരണം എങ്ങനെയാ വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ആ പ്രിയപ്പെട്ട പിതാവ് എങ്ങനെയാ മരിച്ചത്? അത് ബുദ്ധി ശാസ്താങ്ങോട്ട് എല്ലാവരും സ്വാമി എന്റെ വീടിന്റെ കുടുംബ വീടുകളിലെ തെടുത്തുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇന്നത്തെ കാലത്ത് വിരളമായി മാത്രം കാണാൻ കഴിയുന്ന ചെറുപ്പക്കാരിലൊരാളാ. ഓട്ടോറിക്ഷ ഒളിച്ചുകൊണ്ട് നടന്ന പയ്യനാ. അഞ്ചു നേരം ജമാഅത്തായി നിസ്കരിക്കും, ദിക്ര് ചൊല്ലും, സലാത്ത് ചൊല്ലും, ആരെ പറ്റി ഒരു പരദൂഷണം പറയില്ല, ആരെ പറ്റി കളിയാക്കില്ല. അങ്ങനത്തെ ചെറുപ്പക്കാരന് ആ പൊന്നുമോൻ വീട്ടിന്റെ ദാരിദ്ര്യം കാരണം ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയ ആ പൊന്നുമോൻ അവന്റെ പ്രിയപ്പെട്ട വാപ്പ ഗൾഫിലായിരുന്നു, പക്ഷേ ഗൾഫിൽ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ വീട് വാടക വീട്ടിലാ കഴിയുന്നത്, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടാ. പെങ്ങളുള്ളത് കെട്ടിച്ചു കൊടുത്ത് പെങ്ങൾക്ക് പോലും സ്വന്തമായി കഴിയാവുന്ന ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയാ. ആ പൊന്നുമോൻ ഇതൊക്കെ കണ്ട് ഗൾഫിൽ പോയി. ഞാൻ ജയിലിൽ നിന്നിറങ്ങി കുറച്ചു നാൾ കഴിഞ്ഞിട്ടാ പോയത്. പോകുമ്പോ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാ, ഉസ്താദെ നാട്ടിൽ നിന്നപ്പോ പരമാവധി ഈമാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോയാലും എനിക്കത് കാത്തു സൂക്ഷിക്കാൻ, ഹറാമായ ഒരു കാഴ്ച കാണാതിരിക്കാൻ, ഹറാമായ ഒരു ചില്ലി പൈസ പോലും ഹറാമായ ഉള്ളിൽ കിടക്കാതിരിക്കാൻ അതിനുവേണ്ടി ആ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പോയപ്പോഴുമ്പോൾ രണ്ടാമതവരത് ആവർത്തിച്ചു വരികയാണ്. ആറുമാസത്തെ അവധിയുണ്ട്, അവൻ രണ്ടു മാസം തികയുന്നതിന്റെ തലേ ദിവസം ഞാൻ അൻവാരശ്ശേരിയിൽ നിന്ന് വീട്ടിൽ നിന്നൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങാൻ, നേരത്തെ ഞാൻ പറഞ്ഞ വർക്കലയിലെ ചെലക്കൂരിലെ പരിപാടിക്ക് പോകാൻ അൻവാറിൽ നിന്ന് ഇറങ്ങുമ്പോ അവൻ കയറി വരുന്നു, മോനെ നീ എപ്പോ വന്നതാ? രണ്ടു മാസമായിട്ടാണ് വന്നിട്ട്. ഞാൻ നാളെ പോവാണ് ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ എന്താ നാളെ പോകുന്നത്? അവധിയില്ലേ, ആറുമാസം അവധിയുണ്ട്, പക്ഷേ ഞാൻ നിൽക്കുന്നില്ല, കല്യാണം കഴിക്കുന്നില്ലേ. ഉമ്മാക്ക് ഒരുപാട് നിർബന്ധിച്ചു കല്യാണം കഴിക്കാൻ, പക്ഷെ കല്യാണം കഴിച്ചാൽ വാടക വീട്ടിൽ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുകളായിട്ട് കഴിയുന്ന അവസ്ഥ കൊണ്ട് ഞാൻ ഒരു വട്ടം കൂടി പോയി കടവും വിഷമമൊക്കെ തീർന്നിട്ട് അടുത്ത വരവിൽ കല്യാണം കഴിക്കാൻ ഉമ്മായോട് പറഞ്ഞ് നാളെ ഞാൻ പോവുകയാ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വർക്കരയിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചെറിയൊരു നെഞ്ചുവേദന തോന്നി. അങ്ങനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർമാരും കിടക്കണമെന്ന് പറഞ്ഞു. ഒരു മാസത്തോളം കിടക്കേണ്ടി വന്ന ആ ചികിത്സയുടെ ഇടയിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല കണ്ണത്തൂരിൽ നിന്നെന്റെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ ഫോൺ വരികയാ. ഉസ്താദേയാ നിജൂവ് മരിച്ചുത്താറേ. ഏത് നിജുമാ മോനെ? ഉസ്താദെ വീട്ടുപേര് പറഞ്ഞിട്ട് പറയുന്നു. ആ വീട്ടിലെ നിജൂവ് മരിച്ചു, നീ എന്തടാ പറയുന്നത്? അവൻ മെരിഞ്ഞാൻ എന്നോട് യാത്ര ചോദിച്ചിട്ട് ഗൾഫിൽ പോകുന്നു എന്ന് പറഞ്ഞതാണല്ലോ. അതെ ഉസ്താദെ, അവൻ ഗൾഫിലും പോയി. അവന്റെ ഉമ്മ എന്റെ ആണ് കഴിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടും അവൻ തയ്യാറായില്ല. അടുത്ത പ്രാവശ്യം വന്നിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. എന്നാ ആറുമാസം ഉണ്ടല്ലോ മോനെ, നിന്നിട്ട് പോന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാൻ നാലു മാസം കൂടെ അവിടെ പോയി എന്തെങ്കിലും അധ്വാനിച്ചാൽ അതല്ലേ നല്ലത്, വെറുതെ ഇവിടെ നിന്ന് സമയം കളയുന്നത് എന്തിനാന്ന് ചോദിച്ചു പോയി. അവനവിടെ കൈത്തിറങ്ങി അവന്റെ റൂമിലെത്തി. അവന്റെ റൂമിലുള്ള അവന്റെ കൂട്ടുകാരനോട് റൂമറ്റിനോടൊപ്പം അവൻ രാത്രിയിൽ ആ താഴെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊന്ന് ചുമച്ചു, താഴെ വീണു, ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും മരിച്ചു. കല്യാണം കഴിക്കാന്റെ പൊന്നുമോനാ, ആറുമാസം നിൽക്കാമ എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസമായപ്പോ പോയ മോനാ. ഉമ്മായോട് ചോദിച്ചു, മയ്യത്ത് കൊണ്ടുവരണോ? പൊട്ടിക്കറിഞ്ഞുകൊണ്ടാ ഉമ്മ പറഞ്ഞു, വേണ്ട, എന്റെ മോൻ ഇവിടെ വെച്ച് മരിക്കാനോ അമ്മ വിളിച്ചിട്ടില്ല. ആറുമാസം അവധിക്ക് വന്നവനാ, രണ്ടു മാസം പൂർത്തിയായി മയക്കം മോനെ ഉമ്മവും പോവാൻ ചെയ്തത്. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞത് പോവാണ് പോവാണെന്ന് ആ പറഞ്ഞത്. അവന്റെ ഉപ്പ അവിടെ വെച്ച് മരിച്ച് അവിടെ അടക്കിയിരിക്കുക. അവന്റെ ഉപ്പ ആരും അവരെ അവിടെ അടക്കിപ്പോയെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാ മാതാവ് പറയുന്നതെന്ന് സഹോദരങ്ങളെ, മരണം എങ്ങനെയാ വരുന്നത്? പ്രായമാണോ? ആ ആരോഗ്യവും നഷ്ടപ്പെടണോ, കഠിനമായ രോഗം വരണോ, ഇതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഏ അടുത്ത സമയത്തിന്റെ സഹായിയായ റജീബ്, റജീബിന്റെ കൂടെ റജീബിന്റെ ഭാര്യയായി ഒരു ജോലി പോലുള്ള ഒരു സ്ഥാപനത്തില് ആ ജോലി ചെയ്യുന്ന ആ സ്ത്രീയുടെ ആ സഹോദരിയുടെ കൂടെ ജോലി ചെയ്യുന്ന പെരുമ്പാവൂരുകാരിയായ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ മകൻ സ്കൂളിൽ ഉപനിക്കുന്ന കൊച്ചു മോഹൻ മരണത്തിന് അടുത്ത ദിവസം എങ്ങനെ മരിച്ചതെന്നറിയോ? ആ പൊന്നു മോഹൻ സ്കൂളിൽ പോയതാ. അമ്മ മകൻ ഇങ്ങോട്ട് പോകും ജോലിക്ക് പോകും, മോനെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് ശരിയാക്കിയിട്ട് സ്കൂളിൽ വിട്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. സ്കൂളിൽ ചെന്നിട്ട് ആ പൊന്നു മോഹൻ ഛർദ്ദിച്ച് 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 തളർന്നു വീണപ്പോൾ അധ്യാപകർ ആശുപത്രിയിൽ കൊണ്ടു പോയി. ആശുപത്രിയിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ നിറമെല്ലാം നീല നിറമായിരിക്കുന്നു. ശരീരം മുഴുവൻ നീല നിറമായിരിക്കുന്നു. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ ശരീരത്തിൽ വിഷം കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആരും സമ്മതിക്കുന്നില്ല. വിഷം കലർന്ന ഒന്നും എന്റെ കുഞ്ഞ് കഴിച്ചിട്ടില്ല, അതിനുള്ള ഒരു പാകചര്യവുമില്ല. നിങ്ങളൊക്കെ എന്ത് ഭക്ഷണം കഴിച്ചു? ഞങ്ങൾ എല്ലാ ദോശയും മന്തിയും കഴിച്ചു. അത് തന്നെ ആ മോനും കൊടുത്തത്. സ്പെഷ്യലായിട്ട് മോനും കൊടുത്തു. എല്ലാ ദിവസവും മോനും ഒരു ഗ്ലാസ് പാല് കൊടുക്കാറുണ്ട്. ആ പാലും കൊടുത്തു. ആ പാലിന്റെ ബാക്കി ഇരിപ്പുണ്ടോ? ഇരിപ്പുണ്ട്. എവിടെ ഉള്ള ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജ് പോയി തുറന്നു നോക്കിയപ്പോൾ പാത്രത്തിൽ ബാക്കി പാലിരിപ്പുണ്ട്. പക്ഷെ ആ പാല് വല്ലാത്ത നീലനിറമായിരിക്കുന്നു. ഈ പാല് ആരോ വിഷം കലർന്നിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വെക്കും വരുന്നതിന് വിഷമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കുക എവിടെന്നാ വിഷം കലർന്നത്. വെറുതെ മേളത്തിൽ നിന്ന് ചീര എടുത്ത് പുറത്തിട്ടു. ഒരാളെ ചീര വെറുതെ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് മൂർഖൻ കുഞ്ഞുങ്ങളും കുറച്ചേ ചാടുന്നു. മൂർഖന്റെ കുഞ്ഞുങ്ങള് നേരത്തെ വാങ്ങി വെച്ചിരുന്ന ചീര കെട്ട് ആ ചീരക്കെട്ടിൽ എങ്ങനെയോ മൂർഖന്റെ മുട്ടയോ കുഞ്ഞോ കടന്നു. അതാ മൂർഖൻ കുഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ടുവെച്ച് ആ മൂർഖന്റെ കുഞ്ഞ് അതിനകത്തുണ്ടായിരുന്നു. ആ മൂർഖൻ കുഞ്ഞ് തൊട്ടത് ആരെ പട്ടത്തിലിരുന്ന പാലിലേക്കെത്തി. ആ പാല് വാങ്ങിച്ചു. ആ മൂർഖന്റെ വിഷമാ പാലിന് കലർന്നു. പാല് കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂർഖന്റെ വിഷമാണ്. അങ്ങനെ മൂർഖൻ വിഷമം കലർന്ന പാലാണ് ആ കുഞ്ഞ് കുടിച്ചത്. മരണം എങ്ങനെ ആവരുന്നത് സഹോദരങ്ങളെ? പത്രത്തിലത്തെ ജില്ലാ എഡിഷനിൽ വാർത്ത വന്ന സംഭവമാണ്. ആ പെട്ടുപോകൽ മരണം വന്നത് എങ്ങനെയാ? ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? ചീര വാങ്ങി വീട്ടിക്കൊണ്ടു വെച്ചാൽ ചീരയ്ക്കകത്ത് മൂർഖൻ കുഞ്ഞുണ്ടാകുമെന്ന്, അത് മനസ്സിൽ വെച്ചാൽ ആ കുഞ്ഞി പാല് കുടിക്കുമെന്ന്, ഇങ്ങനെ അനുഭവങ്ങളിൽ മരണം സംഭവിക്കുകയാ. മരണം നിരന്തരമായി കൊച്ചു കൊച്ചു കാരണങ്ങൾ ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് ഉറങ്ങാൻ രാവിലെ തട്ടി വിളിക്കുമ്പം മരിച്ചു കിടക്കുകയാ. വടക്കുംപിള്ളയിലൊരു മരിച്ചതെങ്ങനെയാ? അങ്ങ് മരിക്ക ഉറങ്ങാൻ വേണ്ടി കിടന്നു, രാവിലെ പോയി തട്ടി വിളിക്കുന്നു, ആള് മരിച്ചു കിടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയതനായ ഞാൻ നാളെ ആളുകളെ കൊണ്ടുവന്ന് മറ്റന്നാള് തൃശ്ശൂരേക്ക് പോകാൻ കഴിയുമെന്ന്, എന്നിട്ട് രാത്രിയിൽ ഞാൻ ഏറ്റിരിക്കുന്ന പെരുമാതുറയിലെ പ്രസംഗത്തിൽ എനിക്ക് എത്താൻ പറ്റുമെന്ന് ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നാളെ ഈ സമയത്ത് ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. മരണം വരുന്നതിന് മുമ്പും മരണത്തിന് തയ്യാറായില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ? അതുവരെ നമ്മൾ ഓടിച്ചിരുന്ന വണ്ടി പിന്നെ എന്നെ നമ്മളെ കയറ്റിയ വണ്ടി മറ്റുള്ളവർ ചോട്ടുകയാ? അതുവരെ നമ്മൾ സ്വന്തം കുളിച്ചു പിന്നെ നമ്മളെ മറ്റുള്ളവർ കുളിക്കുകയാ? അതുവരെ നമ്മൾ ഇഷ്ടമുള്ള പുറത്തെടുത്ത് തെരഞ്ഞെടുത്തിട്ടു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാലത്ത് നമ്മൾക്ക് മറ്റുള്ളവർ ധരിപ്പിച്ചു തരികയാ? നമ്മൾ സാധാരണ പ്രതികൂലം പ്രതികൂലം നമ്മൾ മറന്ന വീട്ടിൽ ഉപ്പാ മരിച്ചാൽ, ദേശം മരിച്ചാൽ, പഞ്ചു മരിച്ചാൽ, ചിന്നക്കടയിൽ ഒരു തുണിക്കടയിൽ പോയിട്ട് തുണിയെടുക്കാൻ പോയാൽ മയ്യപ്പ് ചെറിയാനുള്ള കഥം പൊതിയാനുള്ള തുണിയെടുക്കുമ്പോഴും ധൃതിയാ. വേഗത്തിലേക്ക് നോക്കുകയാ ധൃതിയാ. ഈ തീ പിടിക്കുന്ന സമയത്ത് ആ കത്തിൽ തന്നെ അതേ അലമാരയിൽ മറ്റൊരു തട്ടിലിരുന്നൊരു വെള്ളത്തുണി നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നുണ്ട്. നാളെ മനസ്സു വേണ്ടി എന്നെ വാങ്ങാൻ വരും, അപ്പോഴും വാങ്ങാൻ വരുന്നവൻ പ്രതിയായി വരും. പക്ഷേ എന്റെ അടുത്തൊരു പ്രതിയും ഉണ്ടാകില്ല. ധരിച്ചാൽ സാധാരണ ഡ്രസ്സിട്ട് കഴിഞ്ഞാൽ പുറത്തു പോകാൻ നമുക്ക് ധൃതിയാ. പക്ഷേ ഈ വെള്ളത്തിന് നമ്മളെ മൂടിയാ. ഈ ഭാര്യയെടുക്കുന്നു നമ്മളെ കൊണ്ടുപോകല്ലേ? ഈ മക്കളെടുക്കുന്നു നമ്മളെ കൊണ്ടുപോകല്ലേ? നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കുതിരപ്പറമ്പ് പള്ളികൾ കൊണ്ടുപോയി ഒരു വലിയ കബറിടത്തേക്ക് കൊണ്ടുവച്ചു. അതിന്റെ പുറത്തങ്ങൾ പലകയിട്ട് മൂടി അതിന്റെ പുറത്ത് വന്നിട്ടു കൊണ്ടുപോയി തിരുവനന്തപുരത്തെ പ്രിയത്തയ്യ ഭാര്യ. രാത്രി എത്ര ഇരുത്തിയാലും ഭാര്യ തനിക്ക് സുഖമില്ലാതെ എന്നാൽ മരുന്നുമായിട്ട് കണ്ടെത്തലോടാതിരുന്ന ഭാര്യ, തന്നെ കാണാതിരുന്നാലോ നഷ്ടപ്പെടുന്ന ഭാര്യ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചോദിച്ചു, എന്റെ ഭാര്യയിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവരെപ്പോലെ ഏതെങ്കിലും പുരുഷൻ ഭാര്യയെ മയ്യത്തലകിയിട്ട് രാത്രിയിൽ കബറിന്റെ തുടങ്ങിയിട്ടുണ്ടോ? അതിനുള്ള ആഗ്രഹം കാണിച്ച ആരെങ്കിലും ഉണ്ടോ? മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ തന്റെ പ്രിയതമ്മയുടെ അവസ്ഥ എന്തായി ഒന്നറിയാനാ വഴിയെന്ന് നോക്കി പോയിട്ട് കളറിന്റെ പുറത്തുനിന്ന് രാത്രിയിലൊന്നും മണ്ണ് മാറ്റിയിട്ട് കടയിലൊന്ന് മാറ്റിയിട്ട് ലൈറ്റടിച്ച് എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാ. ആർക്കെങ്കിലും കഴിയാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, പിന്നെ നമ്മൾ സ്വീകരിക്കാ കല്യാണ വീട്ടിൽ പോകുമ്പോൾ രാമാൻ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഈ അവയം മറക്കാതെ പോയപ്പോൾ വന്നതാനാളുണ്ടായിരുന്നു. ബിരിയാണിയാണ് കൊണ്ടുവച്ച് നിർബന്ധിച്ചിരുത്താനാളുണ്ടായിരുന്നു. അത് നിർബന്ധിച്ച് വീട്ടിപ്പിക്കാനാളുണ്ടായിരുന്നു. അഥവാ ഒരാളും ഭക്ഷണത്തിലോ പയകളിലോ കുറവ് വന്നു പോയാ കടന്നു കുറഞ്ഞോലെ നമ്മുടെ മുഖം തീർക്കുമായിരുന്നു. പക്ഷേ കൊണ്ടുവച്ചാ പിന്നെ സ്വീകരിക്കാൻ വരുന്നത് ചിരലിന് മുഴുകുടലും താപളം വരുത്തുന്നതിൽ സന്തോഷമാണ് അവൻ കുനിയുന്നതിൽ ചെന്നിരുന്ന കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം നിന്നതിൽ പിന്നെ സ്വീകരിക്കാൻ വരുന്നത് ചരലാണ് മകളെ പുഴുക്കളാണ് മകളെ ആദ്യം ചേലും പുഴുക്കളും കടന്നു പിടിക്കുന്നത് ഈ കണ്ണുകളാണ് മക്കളെ എല്ലാ തീയലുകളും കണ്ട കണ്ണ എല്ലാ തിരുവുകളും കണ്ട കണ്ണ എല്ലാ ആളുകളും കണ്ട കണ്ണ എല്ലാ ആളുകളും വായി കണ്ടെന്ന തന്റെ പയ്യപ്പയ്യ പ്രതാപനെ നോക്കി സന്തോഷിക്കുന്ന കണ്ണ ലോകോ കണ്ട കണ്ണ ാണ് പിടുക്കളാക്കി നിന്നത് ആ പാടിലേക്കാണ് ചിലരാക്കി പിടിക്കുന്നത് അത് കഴിയാത്തിന്റെ ചൂണ്ട ഏറ്റവും ലഭ്യമായ ചൂണ്ടാണ് ആ ചൂണ്ടാണ് പിന്നെ പുഴുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടുമെന്ന് തിന്നു കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും ഒന്ന് കാണുന്നു വന്ന അവൻ ബോധമായിട്ട് ഉയർന്നു പോവില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ തയ്യമ്മമാരെ ഈ മരണം അടുത്ത വർഷം കഴിഞ്ഞു ദിവസങ്ങൾക്കല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഈ മരണം ജൂൺ 30-ന്റെ വെളിവുള്ളു 45 ദിവസമുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഈ മരണം മെയ് 31-ന്റെ വെളിവുള്ളു 15 ദിവസമുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഈ മരണം നാളല്ലേ വെളിവുള്ളു 4 ദിവസമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ രാജ്യം ഈടണയുമെന്ന് കൂടണയുമെന്ന് പറയാൻ പറ്റുമോ? ഈ രാജ്യം മൊത്തം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇവിടുന്ന് നമസ്കാരം തീരുമാനിക്കാൻ
ോടുമ്പോ ഒരു കുടിക്കാൻ മുകളിൽ വിളയിലെ കിണറുണ്ട് ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ടാപ്പുണ്ട് എടാ മനുഷ്യ
മനുഷ്യ ഇത്ര പറഞ്ഞിട്ടും മദ്യപിക്കുന്നവനെ, ഇത്ര കേട്ടിട്ടും നീ പരിശു മേടിക്കുന്നവനെ, ഇത്ര കേട്ടിട്ടും ചൂത് കളിക്കുന്നവനെ, ഇതേ സൂര്യൻ നിന്റെ ഒരു താൻ മുകളിൽ നിൽക്കും, നീ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടും, നിനക്ക് കുടിക്കാൻ ഒരു മനുഷ്യനുണ്ടാവും, നിന്റെ മകൾ നിനക്ക് വെള്ളം തരില്ല, നിന്റെ പുത്രൻ നിനക്ക് വെള്ളം തരില്ല, നിന്റെ പിതാവ് നിന്നെ കാണുമ്പോൾ ഓടും, നിന്റെ കൂടെ കെട്ടി പിടിച്ച ഭാര്യ നിന്നെ കാണുമ്പോൾ ഓടും. يومئذ المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അതേ ദിവസം മക്കളെ കണ്ടാല് മാതാവോടും, നന്ദ പ്രസവിച്ച ഉമ്മ മക്കളെ നോക്കാത്ത ദിവസം, പിതാവ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദിവസം, കല്യാണ പെണ്ണോടി മറയുന്ന ദിവസം, അവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു ചാർന്നുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ഓടി മറക്കുന്ന നീ ഒരു തുള്ളി വെള്ളം തരുമോ? ഒരു തുള്ളി വെള്ളം തരുമോ? കൊണ്ട വരലുകയാണ്, ശരീരം തളരുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഇന്ദ്രനായി നിൽക്കുകയാണ്. ആ സമയത്ത് നിനക്ക് വെള്ളം തരാൻ ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അതാരെന്നറിയുമോ? 5200 മൈലുകൾക്കപ്പുറം മൗലാ ശരീഫിന്റെ പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെയും നിങ്ങളെയും ആത്മീയതയുടെ അപ്പോസ്തലൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തിനാണ് ഈ വെറുതെ പാടിയാൽ മതിയോ? വെറുതെ പാടിപ്പടിച്ചാൽ മതിയോ? رجويلا قضي حولك للأتاس يوم نشر كتابيا سيدي خير النبي ويبيه ولد اللي بالنبيار جنر ليمبو حميل كيل اللي بالن قدقان عبالن قدقان في النلان الغمه وبعدا أبدا ചൂടിന്റെ ചൂടിലോർക്കളെ, ഇപ്പോഴും നിങ്ങളുടെ ശരീരം ചൂട് കണ്ട് നീ നടക്കുമ്പോ നരകത്തിന്റെ ചൂടിനെ ഓർത്തിട്ട് നീ കരുതണേ. നാളെ ആ വെള്ളം കുടിച്ചാല് ഇന്ന് നിനക്ക് എത്ര വെള്ളം കുടിച്ചാലും ആകാശയത്തിന് തണുപ്പില്ല. നാളെ ആ വെള്ളം ഒന്ന് കുടിച്ചാൽ അതൊന്ന് നാവിലോട്ട് ചുട്ടുവെച്ചാൽ അതൊരിക്കലും നിന്നെ ദാഹിക്കുകയില്ല. ആ വെള്ളം കുടിക്കലല്ലാതെ വെള്ളമില്ലാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ഓടുമ്പോ ും സ്വീകരിക്കൂല. നാലാമത്തെ ആകാശത്തിൽ അസൂയയുടെ പേരിൽ, അസൂയയുടെ പേരിൽ നിന്റെ ആരാധന അല്ലാഹു സുബ്ഹാനഹു വതആല വലിച്ചെറിയപ്പെടുമെന്ന്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയം നമുക്കറിയുമല്ലോ, ഒന്നാം സുനാമി. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശിയ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളം നടുങ്ങി വിറച്ചു പോരാ, സുനാമിയുടെ അത്ഭുതം കണ്ട് ഞെട്ടിത്തരിച്ചു പോയവരാണ് നമ്മൾ. അള്ളാഹു അങ്ങനെ ഒരുപാട് ദുരന്തം ഇപ്പൊ തന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഒരു സൈഡിലേക്ക് നദി ഇടിഞ്ഞു വീണു, MC റോഡിന്റെ പകുതിയോളം മറഞ്ഞു പോയി കാണാനില്ലാതെ. സ്കൂൾ വിട്ട സമയമായിരുന്നെങ്കിൽ ആ സൈഡ് ചേർന്നുകൊണ്ട് എത്ര മക്കളാണ് നടന്നു പോകുന്നതെന്നറിയും. സുബ്ഹാനല്ലാഹ്, നിലവിളിക്കാൻ വരെ നേരമുണ്ടാകില്ല. വീടിന്റെ പുറകിൽ ഒരു സഹോദരി മീൻ അറുത്തുകൊണ്ടിരിക്കാൻ പുറകിലെ മതിലിടിഞ്ഞു വീണ്, നിലവിളിക്കാൻ പോലും അറിയാതെ കഴിയാതെ മണ്ണിനടിയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞു. ഉമ്മയെ കാണാനില്ലാതെ മക്കൾ തിരക്കുന്നു, ഭാര്യയെ കാണാനില്ലാതെ ഭർത്താവ് തിരക്കുന്നു. ദുരന്ത ദുരിതങ്ങൾ ഈ പ്രപഞ്ചത്തിനല്ലാഹു തന്നുകൊണ്ടിരിക്കുവാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജലപ്രളയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനോഹരമായ ഒരു ചരിത്രം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അല്ലാഹു നിർവികാമറെന്ന കപ്പലിനകത്ത് കയറി രക്ഷപ്പെടുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എല്ലാ വിശ്വാസികളും കപ്പലിനകത്തുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ആ കപ്പലിനകത്ത് തലയിലെല്ലാം മുണ്ടിട്ട് മൂടിയിട്ട് ആരും അറിയാതെ ആരും കാണാറ് ഒരാൾ ഒളിച്ചിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് തട്ടുനോക്കി ആരാണ് പരിചയമില്ലല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാരെന്നറിയോ? ശവിക്കപ്പെട്ടവനാരെ ാട്ടിയോടിക്കപ്പെട്ടവനാണ് വിശാലാണ്. നൂഹ് നബിയെ ഞാനും കൂടെ വരിക, ഞാനും കൂടി വന്നെങ്കിലല്ലേ ഈ കപ്പലിൽ കൊണ്ടുപോകുന്നവരെ എനിക്കിനി നശിപ്പിക്കാൻ പറ്റൂ. വിശാലിണ്ടെങ്കിലല്ലേ നമുക്ക് അടികൂടാൻ പറ്റുള്ളൂ.
മലപ്പുറത്തിന്റെ കഴുത്തടക്കാൻ പറ്റുള്ളൂ, പള്ളിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ിയാമത്തിനാളിൽ ആദ്യമായി മുഖം വിവർണമാകുന്നത്, മുഖം കറുക്കുന്നത്, കറുത്ത് കരിച്ച് കരിവാളിച്ചു പോകുന്നത് ആരുടെയും അറിയുമോ? സഹാബത്ത് അള്ളാഹു തഹോലു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും. ഖിയാമത്തിന്റെ നാളിൽ തീർന്നുള്ള ജീവിതം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. നരകത്തിൽ ഒരു പ്രത്യേകമായ തെരുവുണ്ട്, എന്നാണ് പേര് പറയുന്നത്. അതിലൊരുപാട് പാമ്പുകളുണ്ട്, ഒരുപാട് പാമ്പുകളുണ്ട്. പാമ്പിന്റെ ഹൈയത്തിൽ ഓരോ പാമ്പിന്റെയും വണ്ണം ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ്. പാമ്പിന്റെ നീളം ഒരു മാസം വഴുദൂരമാണ്, വഴുദൂരമാണ്. നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. അവന്റെ ശരീരത്തിലൂടെ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷം ഇങ്ങനെ തിളച്ചുകൊണ്ട് അവനെ രോഗിപ്പിച്ചുകൊണ്ടിരിക്കും. ഭൂമിക്കടിയിലേക്ക് അവൻ താഴെ നിലവിളിക്കും. പിന്നീട് കുറേശ്ശെ കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒത്തിച്ചേർന്നിരിക്കുന്ന മാംസബലങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത്. ആരെ കുറിച്ചാണ്? അവന്റെ മുഖമാണ് നാളെ വിവരണമായിരിക്കുന്നത്. അവന്റെ മുഖം വിരൂപമായിരിക്കും, കറുത്ത് കരുപാലിച്ചിരിക്കും. അവന് രക്ഷയില്ല, രക്ഷയില്ല, അവന് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അവസാനവിടെ കാലഘട്ടത്തിൽ ഒരു ഫ്രണ്ട് വരികയാണ്. ഇന്നെന്താസമിനും ബനു ഇസ്രായേല, ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാതില മൂസ അലൈഹിസ്സലാം മൂസാനബി അടുക്കലേക്ക് വന്നുകൊണ്ട് മൂസാനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലയോ പ്രവാചകനെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അലീമ, അത് വലിയ തെറ്റായി പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി പദോലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയ്യഹുസ്വലി അലയ്യ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഈ പശ്ചാത്താപം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടല്ലോ, ഞാൻ അള്ളാഹുവിനെ തൗബാ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകരെ അങ്ങോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു സഹോദരി വന്ന് മൂസാ നബിയെ സമീപിച്ചു കൊണ്ട് പറയുമ്പോൾ അവളോട് മൂസാ നബി ചോദിച്ചു, അമാദന്തുകി, എന്താണ് നിന്റെ പാവം? നീ ഇത്രയും വലിയ പാവം ചെയ്തു, തൗബാ ചെയ്തില്ല, എന്താ ആ പാവം? അവൾ പറയുകയാണ്, സമയത്ത് ഞാൻ വ്യഭിചരിച്ചു, വലത്തു വലതെന്നൊരു കുട്ടിയെ അതിലൂടെ പ്രസവിക്കുകയുണ്ടായി. ഞാൻ അവനെ കൊന്നുകളഞ്ഞു. എന്റെ മുന്നിൽ നിന്ന് ലാതഞ്ചിലാറും വിനസ്തമായി പത്തുഹരിപ്പുന, നീ ചെയ്ത ഈ കൊടും അപരാധത്തിന്റെ പേരിൽ ആകാശത്ത് നിന്ന് ഈ കട്ടയിലാണ് നിറങ്ങി വന്നുകൊണ്ട് നിന്റെ ഈ പാവത്തിന്റെ പുനങ്ങളെ അള്ളാഹ് കത്തിച്ചു കളയാതിരിക്കട്ടെ. സഹറജത്ത് മുൻകസിറത്തൽ കൈവ്, വളരെ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിപ്പോയ ഹൃദയവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ആ സഹോദരി എങ്ങനെ മടങ്ങിപ്പോവുകയാണ്? അതാ വരണം നസലല്ലമീൻ മലക്കു ജബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലെന്ന മാലാക ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹു യഖൂലു ലക, മൂസാ നിന്നോട് അള്ളാഹു ചോദിക്കുകയാണ്. ഏ മൂസ, അള്ളാഹു നിന്നോട് ചോദിക്കുകയാണ്, നിന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഒരു പെണ്ണിനെ നിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ അടുക്കലേക്ക് വന്ന പെണ്ണിനെ, തൗബാ ചെയ്ത പെണ്ണിനെ, പശ്ചാത്തലിച്ച പെണ്ണിനെ, കളച്ചവനോട് പൊട്ടിക്കളഞ്ഞ പെണ്ണിനെ എന്തേ മൂസ നീ അത് തിരിച്ചു വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ ചെയ്തത് അപാകതയായി പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അമാ വജത്ത
അതിനേക്കാൾ കൊടുവൻ പാപം ചെയ്ത വ്യക്തികത്തവർ നിന്റെ നാട്ടിലുള്ളപ്പോൾ പശ്ചാത്തലിച്ച് അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിയ പാവപ്പെട്ടതിനെ നീ എന്തിനാണ് പറഞ്ഞുവിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ അമൻഗോ ഷർറും മിൻഹ അതിനേക്കാൾ വലിയ കൊടും പാപം ചെയ്തത് ആരാണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു മയ്യത്തുർഹു സ്സലാത്ത ആമിദം മുതഅമ്മിദ അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്നവർ വ്യഭിചാരികളെക്കാളും കൊടുംപാപികളാണ് അവർ കൊടുംപാപികളാണ് മൂസ അവർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അള്ളാന്റെ റഹ്മത്ത് അവൻ പിടിച്ചു വയ്ക്കും മൂസ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരമില്ലാത്തവരെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്
മനസ്സിലാക്കിക്കോ ഇതിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ സുറുഹാത്തിൽ